നമസ്കാരം. ജ്യോതിർഗമയ എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. ജീവിതമെന്ന പരീക്ഷണശാലയിലൂടെ പരീക്ഷണങ്ങൾ നടത്തി വിജയം കണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഒരു പരീക്ഷണശാലയിൽ പലതരം സാധനങ്ങൾ നിരത്തിവെച്ചുകൊണ്ട് പരീക്ഷണം നടത്തുന്ന ഒരു ശാസ്ത്രജ്ഞന്റെ മനോഭാവം, അതേ മനോഭാവത്തോടുകൂടി ജീവിതത്തെ സമീപിക്കുമ്പോൾ ജീവിതം ആനന്ദങ്ങളുടെയും അത്ഭുതങ്ങളുടെയും കലവറയായി മാറുന്നു. ഇവിടെയാണ് ജീവിതം വ്യത്യസ്തമാകുന്നത്, ഇവിടെയാണ് ജീവിതം വ്യതിരിക്തമാകുന്നത്. മാനവ ജീവിതത്തിന്റെ സൗന്ദര്യവും ഈ പരീക്ഷണങ്ങളിൽ തന്നെയാണ്. എന്നാൽ പരീക്ഷണം വിജയിക്കണമെങ്കിൽ തീർച്ചയായും അനുപാതങ്ങളുണ്ട്. അനുപാതങ്ങൾ ശരിയായ ചേരുവയിൽ ചേരുമ്പോൾ മാത്രമേ പരീക്ഷണത്തിന് പൂർണ്ണത കൈവരികയുള്ളൂ. എന്തൊക്കെയാണ് ആ അനുപാതങ്ങൾ? എങ്ങനെയാണ് അവയെ നാം പ്രകടമാക്കേണ്ടത്? ഇതാണ് ജ്യോതിർഗമയിൽ നാം ചർച്ച ചെയ്യുന്നത്. ഇന്ന് പുതിയൊരു വിഷയവുമായി നിങ്ങളുടെ മുന്നിലെത്തുകയാണ്. ശക്തികൾ. ശക്തിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പലതരം ഭാവങ്ങളാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. എന്താണ് ശക്തി? എവിടെയാണ് ശക്തി പ്രകടിപ്പിക്കേണ്ടത്? എന്തൊക്കെയാണ് ശക്തിയുടെ വിവിധ നിർവചനങ്ങൾ? ഒരു ജ്യോതിർഗമയിൽ നമ്മൾക്ക് ശക്തിയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങാം. ഈ ആഴങ്ങളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നതിന് വേണ്ടി ബ്രഹ്മകുമാരി സീശ്വരീയ വിശ്വവിദ്യാലയത്തിന്റെ പാലക്കാട്, മലപ്പുറം രാജയോഗ കേന്ദ്രങ്ങളിലെ രാജയോഗ ടീച്ചറായ ബ്രഹ്മകുമാരി കവിതാ സിസ്റ്റർ നമ്മോടൊപ്പമുണ്ട്. സിസ്റ്റർ, ഇന്നത്തെ പരിപാടിയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മൾ പുതിയൊരു വിഷയം എടുക്കുകയാണ്. ജ്യോതിർഗമയിൽ വളരെയധികം ജീവിതസ്പർശിയായ വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. ആധ്യാത്മികതയുടെ അടിത്തറയിലൂന്നി നിന്നുകൊണ്ട് എന്നാൽ ജീവിതത്തിൽ വളരെ പെട്ടെന്ന് പ്രയോഗിക്കാവുന്ന എത്രയോ കാര്യങ്ങൾ നമ്മൾ കണ്ടു. പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ അത് വിളിച്ചോതുന്നുണ്ട്. ശക്തികളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണ്. ബാഹ്യശക്തിയുടെ ഒരു കാലമുണ്ടായിരുന്നു. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന ആ കാലഘട്ടം നമുക്കറിയാം. അത് കഴിഞ്ഞു പോയിരിക്കുന്നു. ഇപ്പോൾ ബുദ്ധിശക്തിയുടെ പ്രകടനം വളരെയധികം, ഇന്റലക്ച്വൽ കോഷ്യന്റ് എന്ന് നമ്മൾ കേൾക്കുന്നു. എന്നാൽ കാലം വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എന്ത് ശക്തിയാണ് നമുക്ക് ആവശ്യം?
നമ്മൾ ജീവിക്കുന്ന ഈ വർത്തമാന കാലഘട്ടം എന്ന് പറയുന്നത് കലിയുഗമാണ്. ഇപ്പൊ ഇവിടെയുണ്ടാകുന്ന എല്ലാ ജീവിത സാഹചര്യങ്ങളെയും നമുക്ക് അതിജീവിച്ച് തരണം ചെയ്തു പോകണമെങ്കിൽ മെന്റൽ പവറാണ് നമുക്ക് ആവശ്യം. ഇപ്പൊ മെന്റൽ പവറിന്റെ വേറൊരു ശബ്ദമാണ് ശരിക്കും ആത്മീയ ശക്തി എന്ന് പറയും, അല്ലെങ്കിൽ ആധ്യാത്മിക ശക്തി. ജീവിക്കുമ്പോൾ നമുക്ക് ആവശ്യമാണ് ശരീരത്തിന്റെ ബലം. ആരോഗ്യം ജീവിതത്തിന് വളരെയധികം അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ്. പക്ഷെ ആരോഗ്യമുള്ളതുകൊണ്ട് മാത്രം നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഏത് പ്രശ്നങ്ങളെയും അത് അതേപോലെ തരണം ചെയ്യാൻ നമുക്ക് സാധിച്ചു എന്ന് വരില്ല. ഒരു ഉദാഹരണത്തിന്, ഒരു ബോക്സിംഗ് ചെയ്യുന്ന ഒരാള്, നല്ലൊരു ഗുസ്തിക്കാരനാണ് അദ്ദേഹം ആ ബോക്സിംഗ് എന്ന് പറയുന്ന മത്സരത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നാണ് അദ്ദേഹത്തിന് ഒരു ഇൻഫർമേഷൻ കിട്ടുന്നത്, അദ്ദേഹത്തിന്റെ അമ്മ മരിച്ചു. പക്ഷെ ആ സമയത്ത് നോക്കൂ, അദ്ദേഹം ബോക്സിങ്ങിലാണ്, മത്സരത്തിൽ ഇടപെട്ടിരിക്കുകയാണ്, ശരീരത്തിന് നല്ല ആരോഗ്യമുണ്ട്. പക്ഷെ ആ ഒരു സെക്കൻഡിൽ അദ്ദേഹം തളർന്നു പോവാണ്. ആ സെക്കൻഡിൽ അദ്ദേഹത്തിന് പ്രവർത്തിക്കാനായിട്ട് കഴിയില്ല.
സിസ്റ്റർ, എനിക്ക് തോന്നുന്നു ഇവിടെ ഈ ആ സമയത്ത് ഇപ്പൊ ഈ പറഞ്ഞ ഈ വാർത്ത കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന വികാര വിക്ഷോഭം, തീർച്ചയായിട്ടും അപ്പൊ ഈ വികാരങ്ങളെ അല്ലെങ്കിൽ ചിന്തകളെ, വികാര വിചാരങ്ങളെ നിയന്ത്രിക്കുക, ഇതും ഒരു ഒരു ശക്തി ആവശ്യമുള്ള.
അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. എന്തെന്ന് വെച്ചാലേ, ആ സാഹചര്യം വരുമ്പോ അദ്ദേഹത്തിന് അവിടെ ചെയ്യേണ്ടത് എന്താണ്? ആ മത്സരത്തിൽ ഒന്നുകൂടി മുന്നോട്ട് പോകണം. പക്ഷെ അതിന് കഴിയുന്നില്ല. അതായത് ആ വികാരത്തെ നിയന്ത്രിക്കാനുള്ള ശക്തി അദ്ദേഹത്തിന് ആ സന്ദർഭത്തിലില്ല. പക്ഷെ അതേസമയം നമുക്ക് ആധ്യാത്മികമായൊരു ശക്തി ഉണ്ടാകുമ്പോൾ ഈ ആധ്യാത്മിക ശക്തിയിലൂടെ ആ സന്ദർഭത്തിൽ മനസ്സിനെ പിടിച്ചു നിർത്താനായിട്ട് പറ്റും. അപ്പൊ മനസ്സിനെ പിടിച്ചു നിർത്തുകയും മനസ്സിനെ നിയന്ത്രിക്കുകയും ജീവിതത്തിൽ ഏത് സാഹചര്യങ്ങളെയും അതിജീവിച്ചു മുന്നോട്ട് പോകാനുള്ള ഒരു അചഞ്ചലമായിട്ടുള്ള ഒരു ഉറച്ച മാനസികാവസ്ഥയ്ക്കാണ് പറയുന്നത് ശരിക്കും ശക്തി. ഇനി രണ്ടാമത്തേതെന്ന് പറയുമ്പോൾ ബുദ്ധിശക്തിയാണ്. കാര്യങ്ങളെ ഗ്രഹിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും ഇന്നത്തെ ലോകത്തിൽ ജീവിച്ചു പോകാൻ നമുക്ക് തീർച്ചയായിട്ടും ബുദ്ധിശക്തി ആവശ്യം തന്നെയാണ്. പുതിയ പുതിയ ടെക്നോളജികൾ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. പക്ഷെ ബുദ്ധിശക്തി കൊണ്ട് മാത്രം നമുക്ക് വളരാനും വികസിക്കാനും പറ്റില്ല. ജീവിതത്തിൽ പ്രതിസന്ധികളെ നേരിടണമെങ്കിൽ അതിന് ആധ്യാത്മിക ശക്തി കൂടിയേ തീരൂ. ഈ സത്യം നമ്മൾ തിരിച്ചറിയണം.
എനിക്ക് തോന്നുന്നു അപ്പോ ഈ ആധ്യാത്മിക ശക്തി ഇതിന്റെ എല്ലാത്തിന്റെ അടിസ്ഥാനമായിട്ട് മാറുന്നു. അപ്പൊ യഥാർത്ഥത്തിൽ ഇപ്പോ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ആധ്യാത്മിക ശക്തിയുടെ ഒരു ഒരു നിർവചനം എന്തിനാണ് ഈ ആധ്യാത്മിക ശക്തി എന്ന് പറയുന്നത്?
ആധ്യാത്മിക ശക്തി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ തന്നെ അന്തർലീനമായിട്ട് ഉറങ്ങിക്കിടക്കുന്ന ശക്തികളാണ്. കാരണം മനസ്സ് എന്ന് പറയുമ്പോൾ മനസ്സിന്റെ ഏറ്റവും വലിയ ശക്തിയാണ് വിൽ പവർ, ഇച്ഛാശക്തി എന്ന് പറയും. അപ്പൊ ആ ഇച്ഛാശക്തിയിലൂടെ അല്ലെങ്കിൽ ആ വിൽ പവറിലൂടെ മനസ്സിൽ അന്തർലീനമായി ഉറങ്ങിക്കിടക്കുന്ന അനേക ശക്തികളെ നമുക്ക് ഉണർത്തിയെടുക്കാനായിട്ട് പറ്റും. ഈ ലോകത്തിലെ ഏറ്റവും ഉയർന്ന ശക്തി എന്ന് പറയുന്നത് മനസ്സിന്റെ ബലം തന്നെയാണ്, മനസ്സിന്റെ ശക്തി തന്നെയാണ്. അപ്പൊ ആ മനസ്സിന്റെ ശക്തി അല്ലെങ്കിൽ അന്തർലീനമായിട്ട് ഉറങ്ങിക്കിടക്കുന്ന ഈ ശക്തി വളർത്തിയെടുക്കുക, അതാണ് സത്യത്തിൽ ആധ്യാത്മിക ശക്തി.
സിസ്റ്റർ, പക്ഷെ നമ്മുടെ സാധാരണ ഇന്നത്തെ നിർവചനം അനുസരിച്ച് നമ്മൾ വളരെ ഫാസ്റ്റായി മുന്നോട്ട് പോകുന്ന ഒരു ലോകം, ഇവിടെ എല്ലാവരും മത്സരത്തിലാണ് ഒരർത്ഥത്തിൽ. അപ്പൊ ഈ മത്സരത്തിൽ ആർക്ക് മുന്നിലെത്തണം, എനിക്കെങ്ങനെ മുന്നിലെത്താം, കൂടെയുള്ളവർ എവിടെയാണെങ്കിലും എനിക്ക് മുന്നിലേക്ക് എത്തണം. അപ്പൊ ഇവിടെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പണത്തിന്റെ ശക്തി അല്ലെ, ധനത്തിന്റെ ശക്തി, അധികാരത്തിന്റെ ശക്തി, അപ്പൊ ഇവിടെ എത്രത്തോളം ഈ ശക്തികൾ നമ്മളെ സഹായിക്കും?
നമ്മളൊന്ന് കടന്നു ചിന്തിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വിചാരത്തിന്റെ ഒരു അടിത്തട്ടിലേക്ക് നമ്മൾ പോയാൽ പണവും അധികാരവും ധനവും ഇതെല്ലാം ഒരു ശക്തി തന്നെയാണ്. പക്ഷെ അതിനെ നമ്മൾ ദുരുപയോഗം ചെയ്യുമ്പോൾ ആ ദുരുപയോഗം ചെയ്യുന്നത് ശക്തിയല്ല. എന്തെന്ന് വെച്ചാൽ ധനം, നമുക്ക് ധനം ഏത് വഴിക്കും നമുക്ക് സമ്പാദിക്കാം. പണ്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യർ പറയും ജീവിക്കാൻ ധനവും ഉണ്ടെങ്കിൽ പണവും ഉണ്ടെങ്കിൽ എല്ലാം മതി, ജീവിക്കാനുള്ള എല്ലാ സെറ്റപ്പും ആയിക്കഴിഞ്ഞാൽ അത് മതി എന്ന് പറയും. പക്ഷെ ആ പണത്തെ നമ്മൾ ഏത് തരത്തിൽ ഉപയോഗിക്കുന്നു, എങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ അതിനെ ഉപയോഗിക്കുന്നു,
അതിനെ ഒരു ശക്തിയാക്കുന്നതിനേക്കാൾ അത് ഒരു കേവലം നമ്മുടെ ഒരു ഉപകരണമായിട്ട്,
ഒരു ഉപാധി മാത്രമാണ്. അതായത് ധനമാണെങ്കിലും അധികാരമാണെങ്കിലും സമ്പത്താണെങ്കിലും അതൊരു ഉപാധി മാത്രമാകുന്നു. ഇനി അതേപോലെ എത്രയോ അധികം പേര് നമ്മൾ കണ്ടിട്ടുണ്ട് സമൂഹത്തിൽ അധികാരത്തിന്റെ കസേരയിൽ ഇരിക്കുന്നുണ്ടാവുമായിരിക്കും. പക്ഷെ അധികാരത്തെ മുഴുവൻ ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ്? ദുരുപയോഗമാണ്. അധികാരത്തിന്റെ കസേരയിൽ ഇരിക്കുമ്പോഴും അവർക്ക് ടെൻഷനാണ്, അതേപോലെ അവർക്കുണ്ടാകുന്നത് അശാന്തിയാണ്, മനസ്സിന് ദുഃഖങ്ങളാണ്. രാത്രി സമയത്ത് അവർക്ക് ശരിക്കും ഉറങ്ങാൻ പോലും സാധിച്ചു എന്ന് വരില്ല. അപ്പൊ എന്ത് ധനമുണ്ടോ, എന്ത് സമ്പത്തുണ്ടോ, എന്ത് അധികാരമുണ്ടോ, ഇതെന്റെ മനസ്സിന് സുഖം നൽകുന്നതാണെങ്കിൽ, ഇതെന്റെ മനസ്സിന് സന്തോഷം നൽകുന്നതാണെങ്കിൽ അത് ശക്തിയാണ്.
എനിക്ക് തോന്നുന്നു ഇത് വളരെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു ഒരു വിഷയമാണ്. കാരണം സുഖം നൽകുന്നതാണ് ശക്തി. അപ്പോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ധനവും അധികാരവും എല്ലാം ഇപ്പൊ അതിനോടനുബന്ധമായിട്ട് നമ്മൾ രാമന്റെയും രാവണന്റെയും, രാവണൻ അധികാരത്തിനെ മുറുക്കെ പിടിക്കുകയും രാമൻ അതിനെ ത്യജിക്കുകയാണ്
ചെയ്ത്. അതെ, ശരി തന്നെയാണ്. ഇപ്പൊ നമ്മള് അല്ല രാമായണത്തിലെ തന്നെ ഒരു സന്ദർഭം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ രാമൻ രാവണൻ, രാവണന്റെ കൈകളിൽ ഇല്ലാത്തതൊന്നുമില്ല. അധികാരത്തിന്റെ ബലം, ആയുധബലം, മാൻ പവർ, എല്ലാ ശക്തികളുണ്ട്, ആയുധബലം എല്ലാം ഉണ്ട്. പക്ഷെ എല്ലാം ഉണ്ടായിട്ടും അത് സമൂഹത്തിനും രാജ്യത്തിനും വേണ്ടി ദുരുപയോഗം ചെയ്തു. പക്ഷെ ആ ദുരുപയോഗത്തിലൂടെ രാവണൻ നേടിയെടുത്തത് എന്താ? സർവനാശാണ്. അവസാനം സംഭവിച്ചത് എന്താ? എല്ലാം ഇല്ലാതാവുക ചെയ്ത്.
എനിക്ക് തോന്നുന്നു ഈ കഥകളൊക്കെ, ഇപ്പൊ അത് രാവണന്റെ ആയാലും രാമന്റെ ആയാലും നമ്മുടെ പുരാണ ഇതിഹാസങ്ങളുടെ ഇത് നമ്മൾ ഈ ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു നേർ ചിത്രമായിട്ട് പറയും.
തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അതായത് ആ അതിനെ കഥകളായിട്ട് നമ്മൾ എടുക്കാതെ ആ കഥകളിൽ അടങ്ങിയിരിക്കുന്ന ഗുണപാഠങ്ങളുണ്ട്, ഓരോ കഥാപാത്രങ്ങളിലും അടങ്ങിയിരിക്കുന്ന നന്മകളുണ്ട്, ആ നന്മകളെ നമ്മൾ സ്വീകരിക്കുക.
സിസ്റ്റർ, ഇപ്പൊ ആധ്യാത്മിക ശക്തിയെക്കുറിച്ച് പറഞ്ഞു, എന്തൊക്കെയാണ് ആധ്യാത്മിക ശക്തികൾ? അല്ലെങ്കിൽ ഇപ്പോൾ പ്രേക്ഷകർക്ക് ഈ ശക്തികൾ വളർത്തിയെടുക്കണം എന്ന ചിന്തയുള്ളവർക്ക് ഏതൊക്കെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം?
നമുക്ക് നമ്മുടെ ഉള്ളിലെ അന്തർലീനമായി ഉറങ്ങിക്കിടക്കുന്ന ശക്തികളെ ഉണർത്തിയെടുക്കണമെങ്കിൽ ആദ്യം നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് സ്വയം നമ്മൾ ആരാണ്, സെൽഫ് റിയലൈസേഷൻ. നേരത്തെ പറഞ്ഞു ശരീരത്തിന്റെ ബലമുണ്ട്, മൊത്തം ആധ്യാത്മിക ബലമുണ്ട്. പക്ഷെ ആധ്യാത്മിക ബലത്തെ തിരിച്ചറിയണമെങ്കിൽ ആത്മാവിന്റെ ശക്തിയെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയും. ഇനി ആത്മാവിനെ എവിടുന്ന ശക്തി ലഭിക്കുന്നത്? അപ്പൊ ആ ശക്തിയുടെ സ്രോതസ് എന്ന് പറയുന്നത് പരമാത്മാവാണ്, അതായത് ഈശ്വരനാണ്. ഇപ്പൊ ഈശ്വരനെ കുറിച്ച് നമ്മൾ പറയുന്നത് എന്താ? സർവശക്തിവാൻ എന്ന് പറയുന്നു. അപ്പൊ ആ സർവശക്തിവാനായിരിക്കുന്ന ഈശ്വരനിൽ സർവശക്തികളും അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ആ സർവശക്തികളെ നമുക്ക് ലഭിക്കണമെങ്കിൽ ആ ഈശ്വരനുമായിട്ടുള്ള ഒരു ലിങ്ക് നമുക്ക് ആവശ്യം, ഒരു കണക്ഷൻ, ഒരു ബന്ധം, ഒരു മിളൻ, ഇത് നമുക്ക് ആവശ്യമാണ്. ഇതിന്റെ ആധാരത്തിലെ ആത്മാവിൽ മുഖ്യമായും പ്രധാനമായിട്ടും അടങ്ങിയിരിക്കുന്ന അടിസ്ഥാനപരമായിട്ടുള്ള 8 ഗുണങ്ങളുണ്ട്, അല്ലെങ്കിൽ 8 ശക്തികളുണ്ട്. ഈ 8 ശക്തികളെ നമ്മൾ വളർത്തിയെടുക്കുക, അതിനെ അഷ്ടശക്തികൾ എന്നുകൂടെ പറയും.
അപ്പോ നമ്മളിപ്പോ പറഞ്ഞു, സിസ്റ്റർ പറഞ്ഞ പോലെ ഈശ്വരനുമായിട്ടുള്ള ഈ ഒരു ഒരു കണക്ഷൻ അല്ലേ, അപ്പോ ധ്യാനം എന്നത് തന്നെയല്ലേ?
അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. മെഡിറ്റേഷൻ, ധ്യാനം എന്ന് പറയുമ്പോൾ ശരീരത്തിന്റെ അല്ല. ഇപ്പോ ഇന്ന് പലർക്കും യോഗ, അതിനോട് കൂടുതൽ താല്പര്യമുണ്ട്. എല്ലാരും നോക്കിക്കഴിഞ്ഞാല്
ശരീരത്തിന്റെ,
അതെ, ദേഹത്തിന് ആരോഗ്യം വേണമല്ലോ. അപ്പൊ ആ ഒരു എക്സസൈസ് എന്നുള്ള രീതിയിൽ യോഗ പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട്. പക്ഷെ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് യോഗമാണ്. യോഗം എന്ന വാക്കിനർത്ഥം കണക്ഷൻ എന്നാകുന്നു, അല്ലെങ്കിൽ ബന്ധം എന്നാകുന്നു. ആ ബന്ധത്തിലൂടെയാണ് സർവശക്തികളും ആത്മാവിൽ വീണ്ടും നിറയുന്നത്.
ഇപ്പൊ സിസ്റ്റർ ഇപ്പോ 8 ശക്തികളെ കുറിച്ച് പറഞ്ഞു. അപ്പോ എന്തൊക്കെയാണ് ഈ 8 ശക്തികൾ? ഇതിൽ ആദ്യം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എവിടേക്കാണ്?
ഇതിലെ ശക്തികളെ നമുക്ക് എങ്ങനെ ഉപയോഗിക്കണം എന്ന് ചോദിച്ചാൽ, ഏത് സമയത്ത് ഏത് സാഹചര്യത്തിൽ ഏത് ശക്തി പ്രയോഗിക്കണമോ അതും കൂടെ നമുക്കറിഞ്ഞിരിക്കണം. അതിനൊരു ഉദാഹരണമായിട്ട് നമുക്കറിയാം, മഹാഭാരതത്തിൽ കുരുക്ഷേത്ര ഭൂമിയില് അർജുനനുമുണ്ട്, അതുപോലെ കർണനുമുണ്ട്. രണ്ടുപേരും തുല്യരാണ്, ശക്തികളിൽ രണ്ടുപേരും തുല്യരാണ്. പക്ഷെ കർണൻ എന്താ കുഴപ്പമെന്ന് വെച്ചാല്, ഏത് ശക്തി ഏത് ആയുധം ഏത് സമയത്ത് പ്രയോഗിക്കണമോ അതറിയില്ല, മറന്നുപോകും.
ശാപമൂലം.
പക്ഷെ അർജുനൻ അങ്ങനെയല്ല. അർജുനൻ എപ്പോഴും ഭഗവാനുമായിട്ട് കണക്ഷനുണ്ട്, ഈശ്വരനുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ്. ദൈവത്തിൽ നിശ്ചയ ബുദ്ധി ഉറപ്പിച്ചുകൊണ്ടാണ് കുരുക്ഷേത്ര ഭൂമിയിൽ നിൽക്കുന്നത്. അതുകൊണ്ട് എന്താ, ഏത് സമയത്ത് തന്റെ ആവനാഴിയിൽ നിന്നും ഏത് ആയുധമാണോ പ്രയോഗിക്കേണ്ടത് ആ സമയത്ത് പ്രയോഗിക്കാൻ അർജുനൻ അറിയാം. ഇതേപോലെ നമ്മുടെ ഉള്ളിൽ ശക്തികൾ ഉണ്ടായാൽ പോരാ, എന്നിലുണ്ട് ശക്തികള്, പ്രഭാതമായിലുണ്ട്. പക്ഷെ നമുക്ക് ഏത് സമയത്ത് ഏത് ശക്തി പ്രയോഗിക്കണോ അത് നമുക്ക് പ്രയോഗിക്കാൻ സാധിക്കണം. ഉദാഹരണമായി ബ്രദർ എന്നോട് ദേഷ്യപ്പെടുകയാണ് ഒരു സാഹചര്യത്തിൽ. സാധാരണ നമ്മുടെ സ്വഭാവം എന്താ, നമ്മൾ അതേ നാണയത്തില് ഞാനും തിരിച്ച് ദേഷ്യപ്പെടുക ചെയ്യുന്നു. നമുക്ക് അവിടെ രണ്ടുപേരുടെയും ദുർബല സംസ്കാരമാണ്. എന്റെയും ഒരു ദുർബലമായ സ്വഭാവം, ദേഷ്യപ്പെട്ടു. ബ്രദറുടെയും ദുർബലമായ സ്വഭാവം, ദേഷ്യപ്പെട്ടു. നമ്മളെ പറയില്ലേ, രണ്ട് കല്ലുകളും കൂടെ ഉരസിയാൽ അതിന്നുണ്ടാകുന്നത് എന്താ, തീയാണ്, അഗ്നിയാണ്. പക്ഷെ ഈ അഗ്നി എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാല് ബന്ധങ്ങൾ അവിടെ വഷളാക്കുകയാണ്. അപ്പൊ അതിനേക്കാളും നല്ലത് ബ്രദർ എന്നോട് ദേഷ്യപ്പെട്ടു, അതിനെന്തോ ഒരു സാഹചര്യം ഉണ്ടായി, അവിടെ ഞാൻ ശാന്തിയാകുന്ന ശക്തിയാണ് പ്രയോഗിക്കേണ്ടത്. ഇപ്പൊ ശാന്തി ഒരു ഗുണമാണെങ്കിൽ പോലും ആ ഗുണത്തെ ഞാൻ ബ്രദറുടെ സാഹചര്യത്തിന് മുന്നിൽ എങ്ങനെ പ്രയോഗിച്ചു, ശക്തിയായിട്ടാണ്. ഇനി ചില സന്ദർഭങ്ങളിലെ ഒരു ക്ഷമിക്കേണ്ടതായിട്ട് നമുക്ക് വരും, ഏതെങ്കിലും ഒരു അവസരത്തിൽ. പക്ഷെ പലപ്പോഴും നമുക്ക് ക്ഷമയില്ല, നമ്മൾ പൊട്ടിത്തെറിച്ചു പോവാണ്, ചിലപ്പോൾ നമ്മൾ ആവേശത്തിലേക്ക് വരികയാണ്, ചിലപ്പോൾ നമ്മൾ പ്രതികരിച്ചു പോവാണ്. അപ്പൊ അതിനർത്ഥം ഇതാണ്, ഏത് സാഹചര്യങ്ങളിലും ഏത് അവസരങ്ങളിലും നമുക്ക് വേണ്ടത് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു ഗുണത്തെ ഒരു ശക്തിയെ പ്രയോഗിക്കുക.
എനിക്ക് തോന്നുന്നു സിസ്റ്റർ ഇപ്പൊ പറഞ്ഞപ്പോ ഈ പ്രതികരണം, പ്രതികരിക്കണം, വളരെ ശക്തമായി പ്രതികരിക്കണം. അപ്പൊ ഈ പ്രതികരണ ശക്തിയേക്കാൾ യഥാർത്ഥത്തിൽ വലുതാണ് സഹനശക്തി.
സഹനശക്തി, അതെ അതെ. അപ്പോ ജീവിതത്തിലെ എന്തും സഹിച്ചാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അത് ഏത് ഫീൽഡിലാണെങ്കിലും ശരി, സഹിക്കാതെ നമുക്കൊരു ലക്ഷ്യത്തിൽ എത്തിച്ചേരാനായിട്ട് പറ്റില്ല. നമുക്കറിയാം മഹാത്മാഗാന്ധിജി നമുക്ക് ഭാരതത്തിന് സ്വാതന്ത്ര്യം വാങ്ങിച്ചെന്നു, പക്ഷെ അതിന്റെ പിന്നിലെ അദ്ദേഹത്തിന് എത്ര ത്യാഗം അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ ആ ത്യാഗം ഒരു സഹനമായിരുന്നു. പക്ഷെ ആ സഹനത്തിലൂടെ നേടിയെടുത്തതോ, ഒരു രാജ്യം മുഴുവൻ സ്വതന്ത്രമാവുകയാണ് ചെയ്തത്. ഇതേപോലെ നമുക്കാണെങ്കിലും നമ്മുടെ ജീവിതത്തിലെ സഹനശക്തി ആവശ്യമാണ്.
പക്ഷെ സിസ്റ്റർ ഇവിടെ ഇപ്പൊ സഹനശക്തി ശരി, പക്ഷെ എനിക്ക് സഹിക്കാൻ അത്ര താല്പര്യമില്ല. ഞാൻ വിചാരിക്കുന്നത് മറ്റുള്ളവർ സഹിക്കട്ടെ, ഞാൻ മാത്രം എന്തിനു സഹിക്കണം? അപ്പൊ ഇവിടെ സഹനശക്തി ഉണ്ടാക്കാൻ ഞാൻ സഹിച്ചതുകൊണ്ട് എനിക്ക് എന്തെല്ലാം, എന്തൊക്കെയാണ് എന്റെ നേട്ടങ്ങൾ?
ശരിക്കും സഹിക്കാനുള്ള ശക്തിയിൽ കൂടെ നമുക്ക് ലഭിക്കുന്നത് ഒന്ന്, നമ്മുടെ എനർജി നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇപ്പോ ഉദാഹരണത്തിന്, ഒരു കുടുംബത്തിൽ തന്നെ ഭാര്യയും ഭർത്താവും തമ്മില് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അവർക്ക് തമ്മിലുണ്ടായിരിക്കും. ഇപ്പൊ രണ്ടുപേരും ഒരേ സ്വഭാവക്കാരാണെങ്കിൽ, രണ്ടുപേർക്കും പ്രതികരിക്കുന്ന നേച്ചറാണെങ്കിൽ ആ കുടുംബം എത്ര ദിവസം മുന്നോട്ട് പോകും, പ്രശ്നങ്ങളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. അവർക്ക് ആ കുടുംബത്തിലെ ആ സ്നേഹം അല്ലെങ്കിൽ ബന്ധം എന്നുള്ളത് ബാഹ്യമായിട്ട് മാത്രമായിരിക്കും, ഭാര്യ ഭർത്താവ് എന്നുള്ള ആ ബാഹ്യമായിട്ടുള്ള ബന്ധം. പക്ഷെ കുടുംബത്തിന്റെ ഉള്ളിലേക്ക് ചെന്നു കഴിഞ്ഞാൽ അവർക്ക് അവിടെ സഹിക്കാനുള്ള ശക്തി ഉണ്ടാവില്ല. അപ്പൊ ആ കുടുംബ ജീവിതം അവസാനം വരയ്ക്ക് നിലനിന്ന് പോകണമെങ്കിൽ ആരെങ്കിലും ഒരാള് സഹിച്ചേ പറ്റൂ, ഒരാള് ക്ഷമിച്ചേ പറ്റൂ. അതിന് ആരെങ്കിലും ഒരാള് തയ്യാറാക്കണം, ഒന്നോ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് തയ്യാറാണ്.
അപ്പൊ ഇവിടെ എനിക്ക് തോന്നുന്നു അത് ഇത് ആര് ചെയ്യും അല്ലെ, ഈ പൂച്ചയ്ക്ക്
ആരുമണിയിട്ടും
എന്ന് ചോദിക്കുന്ന പോലെ. അപ്പൊ ഇവിടെ ഒരു ഒരു പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി, ഇത് ഞാൻ ചെയ്യണം, അതിനുള്ള ഒരു ഒരു തുടക്കം എന്റെ ഭാഗത്ത് നിന്ന്
ഉണ്ടാകണമെങ്കിൽ നമുക്ക് ആ കുടുംബത്തിനോടൊരു സ്നേഹം വേണ്ടേ. ഇപ്പോ ഒരച്ഛൻ അമ്മ അവർക്കൊരു കുട്ടിയുണ്ടായി, പക്ഷെ ആ കുട്ടീനെ നോക്കി വളർത്താൻ ആ അച്ഛനും അമ്മയ്ക്കും എത്ര സഹിക്കേണ്ടതായിട്ടുണ്ട്. ആ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് അവർ ജീവിക്കുന്നത് മുഴുവൻ. ഇനി ഒരു കൊച്ചു നാളിൽ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെയൊക്കെ അമ്മമാരെ നമ്മളെ ഒന്ന് വളർത്തി വലുതാക്കി ഈ പ്രായം വരെ എത്തിക്കാൻ അവരിത്ര സഹിച്ചിട്ടുണ്ടാകും. അപ്പൊ ആ സഹനത്തിന്റെ ബാക്കിയുള്ളൊരു ഗുണം ഏതാകുന്നു, സ്നേഹമാണ്. അപ്പൊ ഭാര്യ ഭർത്താന്നുള്ള ബന്ധത്തിന്റെ ഉള്ളിലെ സ്നേഹം എന്ന് പറയുന്ന ഒന്നുണ്ടെങ്കിൽ സഹിക്കാൻ എളുപ്പമാണ്, സഹജമാണത്.
ഇവിടെ സഹനശക്തി എന്ന് പറയുമ്പോൾ തന്നെ സഹിക്കാൻ പലപ്പോഴും വ്യക്തികളെ പല രീതിയിൽ പെരുമാറുന്നവര്, നമുക്കിഷ്ടപ്പെടാത്ത രീതിയിൽ അല്ലെ, പലപ്പോഴും വളരെ മോശമായ രീതിയിൽ തന്നെ പെരുമാറുന്നവര്, ഇവരെയൊക്കെ ഉൾക്കൊള്ളാനുള്ള ഒരു ഒരു മനോഭാവം അത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കും?
നമുക്കറിയാലോ ഈ ലോകം എന്ന് വെച്ചാൽ വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ് അല്ലെ. എല്ലാവരും നോക്കിക്കോളൂ നമ്മൾ, എല്ലാവരും പലതരത്തിലുള്ള സ്വഭാവക്കാർ, പല സംസ്കാരമുള്ളവരാണ്, പല ശീലങ്ങളുള്ളവരാണ്. പക്ഷെ എന്ത് ചെയ്യണമെന്ന് വെച്ചാല് ഏത് മനുഷ്യരുമായിട്ട് നമ്മൾ ഇടപഴകുന്ന സമയത്തും ആ മനുഷ്യരിലെ നന്മകള് നമ്മൾ സ്വീകരിക്കുക. അതുകൊണ്ട് പറയാറുണ്ടേ, അതായത് ഒരാളുമായിട്ട് ഇടപഴകുന്നു അർത്ഥം അത് സ്വർണം ഖനനം ചെയ്യുന്നത് പോലെയാണെന്ന് പറയും. സ്വർണത്തിന്റെ ഖനനം എന്ന് വെച്ചാൽ എങ്ങനെയാണ്, എടുക്കുമ്പോൾ തന്നെ ചളിയും അഴുക്കും മാലിന്യങ്ങളാണ് പുറത്തു വരുന്നത്. പക്ഷെ ആ ഖനനം ചെയ്യുന്ന വ്യക്തിയുടെ ലക്ഷ്യം എന്താണ്, അതിലുള്ള സ്വർണത്തെ മാത്രം തിരഞ്ഞെടുക്കുക.
ശരിയാണ്, കാരണം ഈ സ്വർണ ഖനനം ചെയ്യുന്നവര് ഈ എത്ര ചളി വരുന്നുണ്ടെങ്കിലും അവർക്ക്
ശ്രദ്ധിക്കില്ല, അവര് ഇനി അവര് ടയേഡേയല്ല. കാരണം അവരുടെ ലക്ഷ്യം എന്താണ്, സ്വർണത്തെ മാത്രം എടുക്കുക എന്നുള്ളത്. ഇതേപോലെ നമ്മളും എങ്ങനെയാണെന്ന് വെച്ചാല് ഏതൊരു മനുഷ്യരുമായിട്ട് ഇടപഴകുമ്പോഴും അവരുടെ നല്ലത് നമ്മൾ സ്വീകരിക്കുക, നല്ല ഗുണങ്ങളെ നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോ അവരെങ്ങനെയുള്ളവരാണെങ്കിലും നമുക്കവരെ ഉൾക്കൊണ്ടിട്ട് പോകാനായിട്ട് പറ്റും. ഇപ്പൊ ഒരു ഉദാഹരണത്തിന്, ഒരമ്മയ്ക്കൊരു കുട്ടിയുണ്ട്. ആ കുട്ടിയുടെ സ്വഭാവം വളരെ മോശമാണെന്ന് വിചാരിക്കുക. ചിലപ്പോൾ മദ്യപാനിയായിരിക്കും, ചിലപ്പോൾ ദുശീലങ്ങൾ അനവധി ഉണ്ടായിരിക്കും. പക്ഷെ അമ്മ പുറന്തള്ളില്ല, അമ്മ ആ കുട്ടി എന്ത് ചെയ്യുന്നു, ഉൾക്കൊള്ളുന്നു. കാരണം അതെന്റെ മകനാണ്, എന്റെ കുട്ടിയാണ്. അപ്പൊ ആ എന്റെ എന്നുള്ള ആ സ്നേഹബന്ധത്തിന്റെ ആധാരത്തിൽ വരുമ്പോൾ അവരുടെ സ്വഭാവം എങ്ങനെയുള്ളതാണെങ്കിലും ഏത് സംസ്കാരമുള്ളതാണെങ്കിലും അവരെ ഉൾക്കൊള്ളാൻ സാധിക്കും.
പക്ഷെ എനിക്ക് തോന്നുന്നു സിസ്റ്റർ, ഇത് ഈ ഒരു ഉൾക്കൊള്ളുക വളരെ ലളിതമായൊരു വാക്കാണെങ്കിലും ഇപ്പോ നമ്മുടെ മനസ്സും അതിനനുസരിച്ച് വിശാലമാക്കേണ്ടിയിരിക്കുന്നു. പലതരം സംസ്കാരമുള്ളവരെ, പല സ്വഭാവങ്ങളുള്ളവരെ അവരെ ഉൾക്കൊള്ളും. ഇപ്പൊ ഒരു വീട്ടിൽ തന്നെ നാലഞ്ചു പേരാണെങ്കിൽ അഞ്ച് അഭിപ്രായങ്ങൾ ഉണ്ടാവുന്നു. അപ്പൊ ഇവിടെ ഈ ഉൾക്കൊള്ളാനുള്ള ശക്തി എങ്ങനെ എനിക്ക് വളർത്തിയെടുക്കാൻ പറ്റും?
ഉൾക്കൊള്ളുവാനുള്ള ശക്തി വളർത്തിയെടുക്കണമെങ്കിൽ അവിടെ നമുക്ക് തീരുമാനമെടുക്കാനുള്ള ശക്തി ഉണ്ടായിരിക്കണം. അതാണ് ജഡ്ജിംഗ് പവർ എന്ന് പറയും. അതായത് ശരിയും തെറ്റും നമ്മുടെ മുന്നിൽ എന്ന് വെച്ചാല് നല്ലതും വരും ചീത്തയും വരും. നന്മയുള്ള മനുഷ്യരുണ്ടാകും, തിന്മയുള്ള മനുഷ്യരും ഉണ്ടായിരിക്കും. കള്ളനെ നമുക്ക് ചിലപ്പോൾ കാണേണ്ടി വരും, സത്യസന്ധനായിട്ടുള്ള ഒരാളെ നമുക്ക് കാണേണ്ടി വരും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാല് നമ്മുടെ ജീവിതത്തിലെ എടുക്കുന്ന ഏത് തീരുമാനങ്ങളും അത് നല്ല തീരുമാനങ്ങളാണെങ്കിൽ അതിൽ ഉറച്ചു നിൽക്കാനായിട്ട് പറ്റണം. ഇനി ഉറച്ചു നിൽക്കുകയും ചെയ്യണം, ആ ശരിയായ തീരുമാനത്തെ നിലനിർത്തിക്കൊണ്ടു പോകുമ്പോൾ അനേകം പേരെ സംതൃപ്തരാക്കാനും നമുക്ക് പറ്റണം. അതുകൊണ്ട് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സവിശേഷപ്പെട്ടൊരു ഗുണമാണ് മറ്റുള്ളവരെ സന്തുഷ്ടപ്പെടുത്തുക, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക. അപ്പൊ അവരുടെ സന്തോഷത്തിന് വേണ്ടി നമുക്ക് ചിലപ്പോൾ പലതും സഹിക്കേണ്ടതായിട്ട് വരും, പലതും നമുക്ക് ത്യാഗം ചെയ്യേണ്ടി വരും.
എനിക്ക് തോന്നുന്നു ഇവിടെ ഇപ്പൊ നേരത്തെ ഉൾക്കൊള്ളുന്ന കാര്യം നമ്മൾ സംസാരിച്ചു. അപ്പൊ ഈ ഉൾക്കൊള്ളാൻ തന്നെ ഇപ്പോ ശരികളെ ഉൾക്കൊള്ളാൻ എനിക്ക് ബുദ്ധിമുട്ടില്ല, പക്ഷെ തെറ്റുകളെയാണ്
പ്രതികരിക്കും
അല്ലെ. അപ്പോ ഈ ഉൾക്കൊള്ളാനും ഉള്ള ശക്തി ഞാൻ ഉണ്ടാക്കണമെങ്കിൽ ഈ ശരി തെറ്റുകളെ എനിക്ക് വ്യക്തമാക്കി
വേർതിരിച്ചറിയണം. അതെ, രണ്ടും തമ്മിൽ വേർതിരിച്ചറിയാനുള്ള കഴിവുണ്ടാണ്. അതിനെ നമ്മൾ പറയണ കേട്ടിട്ടില്ലേ, അരയന്ന പക്ഷി. അരയന്ന പക്ഷിയുടെ മുന്നിലെ മുത്തും കല്ലുകളും നിരത്തി കൊടുത്തു കഴിഞ്ഞാൽ അന്ന് എടുക്കുന്നത് എന്ത് മാത്രമാണ്, മുത്തുകളെ മാത്രമാണ് സ്വീകരിക്കുന്നത്. ഒരു പക്ഷിയായിരിക്കുന്ന അരയന്നത്തിന് പോലും ഇത്രയും വകഭേദമുണ്ട്. പക്ഷേ മനുഷ്യരുടെ ഉള്ളിലെ ഇന്ന് അനേക തിന്മകളാണ്. ഇപ്പൊ നമ്മൾ പറയുന്ന കേട്ടിട്ടില്ലേ, പച്ച കണ്ണാടി ഇട്ടാൽ കാണുന്നത് മുഴുവൻ എങ്ങനെ കാണുള്ളൂ? പച്ചയായിട്ടേ കാണുള്ളൂ. ഇപ്പൊ ഏത് മനുഷ്യന്റെ ഉള്ളിലും നന്മയുണ്ട് തിന്മയുണ്ട്. പക്ഷെ കഴിയുന്നതും നമ്മുടെ സ്വഭാവത്തെ റിയാക്ട് ചെയ്യാതിരിക്കുക, നമ്മൾ ആക്ട് ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ടോ നമ്മൾ ചെയ്യുക. പക്ഷെ പലപ്പോഴും റിയാക്ട് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സ്വഭാവം.
എനിക്ക് തോന്നുന്നു സിസ്റ്റർ, ഇപ്പൊ ഈ നല്ലതും ചീത്തയും തിരിച്ചറിയുക എന്ന് പറഞ്ഞു, ഈ വിവേചന ശക്തി യഥാർത്ഥത്തിൽ നമ്മുടെ കാര്യത്തിൽ കൂടുതൽ പ്രയോഗിക്കേണ്ടി വരുന്നു.
അതെ, ആദ്യം പരീക്ഷണശാല നമ്മളായിരിക്കണം. അതായത് എന്തെല്ലാം ശക്തികളുണ്ടോ ഗുണങ്ങളുണ്ടോ അതാദ്യം എനിക്ക് വേണ്ടിയിട്ടാ പ്രയോഗിക്കേണ്ടത്. എന്റെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മളതൊന്ന് ഉപയോഗിച്ച് നോക്കണം. അപ്പൊ നമുക്കൊരു അതോറിറ്റി ഉണ്ടായിരിക്കും മറ്റുള്ളവർക്കും പറയാനും മനസ്സിലാക്കി കൊടുക്കാനും.
കാരണം പലപ്പോഴും മറ്റുള്ളവരുടെ കുറ്റങ്ങളോ കുറവുകളോ ഇനി നന്മകളാണെങ്കിൽ തന്നെ നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ എന്റെ ഉള്ളിലെ നന്മകൾ എന്താണ്, എന്റെ ഉള്ളിലെ തിന്മകൾ എന്താണ്, ഇത് പലപ്പോഴും കാണാനുള്ള ഒരു കഴിവ്.
ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചാല് അന്തരാത്മാവിലേക്ക് നമ്മളൊരു യാത്ര ചെയ്യണം. അതായത് സാഹചര്യങ്ങൾ എപ്പോഴും നമ്മൾ പുറത്തുനിന്ന് നോക്കിക്കാണാതെ, അല്ലെങ്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് മറ്റുള്ളവരുടെ പ്രശ്നങ്ങളാണ് എന്ന് നമ്മൾ ചെയ്യേണ്ടത് അന്തരാത്മാവിലേക്കൊരു യാത്ര ചെയ്യുക. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന സാഹചര്യങ്ങളിലെ ഞാൻ എങ്ങനെയാണ് ഓരോ കാര്യങ്ങളെ തരണം ചെയ്യുന്നത്, ഇത് ആദ്യം നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു.
എനിക്ക് തോന്നുന്നു ഈ തരണം ചെയ്യാനുള്ള ഇതും ഇപ്പോ, കാരണം ഇപ്പൊ തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞു, ശരിയായ തീരുമാനം ശരിയായ രീതിയിൽ എടുക്കണം, അതെല്ലാവർക്കും സംതൃപ്തി ഉണ്ടാക്കുന്നതായിരിക്കണം. പക്ഷെ എന്റെ തീരുമാനങ്ങൾ പലപ്പോഴും തെറ്റിപ്പോകുന്നു. ആ ഞാൻ തീരുമാനങ്ങൾ തെറ്റി എന്റെ ജീവിതത്തിൽ ഒരുപാട് കോട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന വ്യക്തിയാണ്, അവിടെ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ.
ശരിക്കും അതിന് നമ്മൾ ഏറ്റവും നല്ലൊരു പാഠം എന്തെന്ന് വെച്ചാല്, എന്ത് സംഭവിക്കുന്നു അത് നല്ലതിനാണ്, എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അത് നല്ലതിനാണ്, നാളെ എന്ത് സംഭവിക്കാൻ പോകുന്നു അത് നല്ലതിനാണ്. എന്റെ ജീവിതത്തിൽ ഞാൻ എടുത്ത തീരുമാനം വളരെ ശരിയാണെങ്കിൽ, ആ ശരിയായ തീരുമാനത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിലൂടെ ഒരിക്കലും കോട്ടങ്ങളുണ്ടാവില്ല. ഇനി കോട്ടങ്ങളുണ്ടെങ്കിൽ പോലും നമ്മൾ പറയില്ലേ, അമംഗളകരമായ ഒരു കാര്യത്തിനുള്ളിലും ഒരു മംഗളം അടങ്ങിയിട്ടുണ്ട്. ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ അതൊരു കോട്ടമായിരിക്കും, പക്ഷെ നാളത്തേക്ക് നല്ലൊരു നന്മയിലേക്കായിരിക്കും. പക്ഷെ നമ്മൾ അവിടെ കാത്തിരിക്കണം, ക്ഷമയോടെ കാത്തിരിക്കണം.
പക്ഷേ മറ്റുള്ളവരുമായിട്ടുള്ള ഇടപഴകലിൽ വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പൊ അവിടെ എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് പലരും സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് മാറിയിരിക്കുന്നു. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും?
ശരിക്കും ഇന്നത്തെ മനുഷ്യർക്ക് എങ്ങനെയെന്ന് വെച്ചാല്, അതായത് മറ്റുള്ളവരെ അഭിമുഖീകരിക്കുക എന്നുള്ളത് കഴിയില്ല. ഇപ്പൊ മറ്റുള്ളവരെ അഭിമുഖീകരിക്കാൻ കഴിയാതെ സ്വയം ഉൾവലിയുന്നൊരു സ്വഭാവമുണ്ട്. പക്ഷെ നമുക്കൊരിക്കലും ഉൾവലിങ്ങെ ഒറ്റപ്പെട്ടൊരു മനുഷ്യനായി നമുക്ക് ജീവിക്കാൻ കഴിയില്ല.
കാരണം ജീവിതം തന്നെ സഹകരണത്തിന്റെ
അടിസ്ഥാനത്തിലാണ്. പിന്നെ ഒരു മനുഷ്യൻ എന്ന് വെച്ചാൽ സാമൂഹ്യ ജീവിയല്ലേ. എനിക്ക് താങ്കളും ആവശ്യമാണ്, താങ്കൾക്ക് എന്നെയും ആവശ്യമാണ്. നമ്മൾ എല്ലാവരും കൂടെ ചേർന്നതാണ് ഒരു സമൂഹം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എന്ത് ചെയ്യണം നമുക്ക്? അവിടെ നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് ഒറ്റപ്പെട്ട് ജീവിക്കുന്നതിന് പകരം സഹകരണ ശക്തിയാണ്. എല്ലാവരുടെ കൂടി നമ്മൾ ഇഴുകി ചേർന്ന് പോവുക, ആരുടെ സ്വഭാവ സംസ്കാരവുമായിട്ട് നമ്മൾ ചേർന്ന് പോവുക, കൂടി കലർന്നു പോകുമ്പോൾ അത് ഏറ്റവും സന്തോഷം നൽകുന്ന ഒന്നായിരിക്കും.
എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ഇപ്പൊ ഈ ജീവികളുടെ കാര്യത്തിൽ തന്നെ ഈ ഡോൾഫിനെ കുറിച്ച് പറയാറുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവം. മറ്റെല്ലാ ഡോൾഫിനെ ദേഷ്യമുള്ള ജീവികൾ പോലും കടലിലില്ല എന്നാണ് ഈ ഒരു മനോഭാവം.
അതെ, അതെപ്പോഴും വരണമെന്ന് വെച്ചാലേ എല്ലാവരുമായിട്ട് ഇഴുകി ചേർന്ന് പോകുമ്പോഴും ആരുടെ സ്വഭാവ സംസ്കാരവുമായിട്ട് നമ്മൾ ചേർന്ന് പോകുമ്പോഴും.
എനിക്ക് തോന്നുന്നു ഡോൾഫിന്റെ കാര്യം പറയുമ്പോൾ തന്നെ ഡോൾഫിൻ എങ്ങനെയും വളയാനുള്ള ഒരു കഴിവ് അല്ലെ? അപ്പൊ ഈ സാഹചര്യങ്ങൾ അനുസരിച്ച് നമ്മൾ മാറാൻ തയ്യാറാകണം,
നമ്മൾ മോൾഡാകണം. അതാണ് തനി തങ്കത്തിന്റെ സ്വഭാവം എന്ന് പറയും. തങ്കം എത്രമാത്രം റിയൽ ആകുന്നുവോ അതിനനുസരിച്ച് അതിന് ഏത് തരത്തിലുള്ള ആഭരണവുമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും, മോൾഡാക്കാൻ പറ്റും. പക്ഷെ അതേസമയം നമ്മൾ കണ്ടിട്ടുണ്ട് ഇരുമ്പ്, ഇരുമ്പെന്ന് പറഞ്ഞ എത്ര ടെമ്പറേച്ചർ കൊടുത്താലാണ് അതിനെ വളയ്ക്കാനൊന്ന് പറ്റുന്നത്. ഇതേപോലെ നമ്മുടെ സ്വഭാവം, നമ്മുടെ സംസ്കാരം വളരെ ഹാർഡാണെങ്കിൽ ആ ഹാർഡായിട്ടുള്ള ഒരാൾക്ക് ഒരിക്കലും മറ്റുള്ളവരുമായിട്ട് സഹകരിച്ചു പോകാൻ പറ്റില്ല. അപ്പൊ സഹകരണ ശക്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ ആദ്യം നമ്മുടെ ഉള്ളിൽ മോൾഡിംഗ് നേച്ചർ ഉണ്ടായിരിക്കണം.
എനിക്ക് തോന്നുന്നു സിസ്റ്റർ ഇന്ന് ശക്തി എന്നുള്ള വിഷയത്തിന്റെ ഇത്രയും ആഴങ്ങളിലേക്ക് നമ്മൾ ഇന്ന് യാത്ര ചെയ്തു. പലതരം ശക്തികളെക്കുറിച്ച്, ഈ ശക്തികളുടെ വൈവിധ്യം തന്നെ എനിക്ക് തോന്നുന്നു അമ്പരിപ്പിക്കുന്ന ഒന്നാണ്. കാരണം ശക്തികളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ സാധാരണ പറഞ്ഞ പോലെ ഒന്നുകിൽ ബുദ്ധിശക്തി അല്ലെങ്കിൽ മനഃശക്തി അല്ലെങ്കിൽ ബാഹുബലം അവിടെ കൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. പക്ഷെ ഇത്രയും ആഴമേറിയ ആധ്യാത്മിക ശക്തികളെക്കുറിച്ചുള്ള ഈ ചർച്ച തീർച്ചയായും എനിക്ക് തോന്നുന്നു ഇന്ന് വളരെയധികം ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ നമ്മളെ സഹായിക്കും. ഇന്നത്തെ ഈ ചർച്ചയ്ക്ക് ഇത്രയും സമയം കണ്ടെത്തിയതിന് ഹൃദയത്തിൽ നിന്നുള്ള നന്ദി. ശക്തികൾ എന്താണ്, അവയെ എങ്ങനെ പ്രയോഗിക്കണം, ആധ്യാത്മിക ശക്തികൾ യഥാർത്ഥത്തിൽ മനസ്സിൻ്റെ സൂക്ഷ്മ തലങ്ങളിൽ നിന്നാണ് ഉണർന്നു വരേണ്ടത്. സഹിക്കാനും മറ്റുള്ളവരെ ഉൾക്കൊള്ളാനും അതുപോലെ തന്നെ ശരിയായ തീരുമാനമെടുക്കാനും തെറ്റും ശരിയും കൃത്യമായി മനസ്സിലാക്കാനും സഹകരിച്ച് മുന്നോട്ട് പോകാനും പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ നേരിടാനും ഈ ശക്തികളെല്ലാം തന്നെ നമ്മുടെ ജീവിതത്തെ സുന്ദരമാക്കി തീർക്കും, വജ്ര തുല്യമാക്കി തീർക്കും. അതായിരിക്കട്ടെ ജ്യോതിർഗമയുടെ ഈ പ്രയാണത്തിൻ്റെ ലക്ഷ്യവും. ഈ യാത്രയിൽ നിങ്ങൾ ഞങ്ങളോടൊപ്പമുണ്ട്, ഇനിയും ഉണ്ടായിരിക്കണം. ഈ യാത്രയിൽ പങ്കെടുത്തതിന്, ഇന്നത്തെ ഈ ചർച്ചയ്ക്ക് ഞങ്ങളോടൊപ്പം ഇരിക്കാൻ സമയം കണ്ടെത്തിയതിന് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയത്തിൽ നിന്ന് നന്ദി, നമസ്കാരം. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ തീർച്ചയായും അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം